നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് വളരെ പരിചിതമായ ചില വാക്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം നാല് മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 8 ഉൾപ്പെടെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആരെങ്കിലും ശബ്ദം ഉയർത്തി വായിക്കാമോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ.
കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും.
അടുത്ത വാക്യം,
ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു.
നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതൊരു ഒരു മാരത്തോൺ ഓട്ടത്തോടാണ് നമുക്ക് ഉപമിക്കാവുന്നത്. നമുക്ക് പലപ്പോഴും 100 മീറ്റർ ഓട്ടമാണ് ഇഷ്ടം എന്ന് വെച്ചാൽ വേഗം ഓടിത്തീരണം, വേഗം ഓടിത്തീരണം. തുടങ്ങി നല്ല സ്പീഡിൽ ഓടി വളരെ വേഗത്തിൽ അതിനൊരു റിസൾട്ടും കണ്ട് അങ്ങനെ പോകുന്ന ഒരു 100 മീറ്റർ ഓട്ടമാണ് നമുക്ക് പലപ്പോഴും ക്രിസ്തീയ ജീവിതം. അങ്ങനെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ക്രിസ്തീയ ജീവിതം അങ്ങനെ അങ്ങ് അവസാനിക്കുകയില്ല. ഒരു സഹോദരൻ ഒരിക്കൽ പറഞ്ഞത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ഈ ബൈബിളിൽ പരിചയപ്പെടുന്ന കഥാപാത്രങ്ങൾ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ക്രൂശിലെ കള്ളനെയാണ് എന്ന് പറഞ്ഞു. ക്രൂശിലെ കള്ളൻ, ക്രൂശിലെ 2 കള്ളന്മാരുണ്ട്, അതിൽ പർദീസയിൽ പോയ കള്ളൻ. അതെന്നാ സഹോര എന്ന് ചോദിച്ചപ്പോൾ, താൻ രക്ഷിക്കപ്പെട്ടു, അന്ന് തന്നെ പർദീസയിലെ കർത്താവിനോട് കൂടെ ആയി. എന്തൊരു സുഖം! നമ്മൾ ചിലപ്പോൾ അങ്ങനെ വിചാരിക്കും, കർത്താവിനെ രക്ഷകനായിട്ടോ നാഥനായിട്ടോ സ്വീകരിച്ച സമയം, അല്ലെങ്കിൽ നമ്മൾ സ്നാനപ്പെട്ട നിമിഷം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സഭായോഗത്തിൽ നമ്മൾ ഒന്നിച്ചായിരിക്കുന്ന സമയം. നമ്മൾ ക്രിസ്തീയ ജീവിതം തുടങ്ങി അധികം വൈകാതെ ദൈവത്തോടൊപ്പം അങ്ങ് ചേർക്കപ്പെട്ടാൽ ഈ ലോകത്തിൻ്റെ ഒത്തിരി ഭാരങ്ങളും ഒത്തിരി ഓട്ടവും ഒത്തിരി അധ്വാനവും ഒത്തിരി ക്ലേശവും ഒത്തിരി വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടവും ഒന്നും സഹിക്കേണ്ടി വരുമായിരുന്നില്ല. അതുകൊണ്ട് ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ ആ ക്രൂശിലെ കള്ളനാണ്. ഈ നിലയിലുള്ള ഒരു മനോഭാവത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആ നിലയിൽ പെട്ടെന്ന് തീരുന്ന ഒരു കാര്യമല്ല. നമ്മൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. ആ സമയത്ത് പലപ്പോഴും സുവിശേഷകന്മാർ ഇത് വളരെ സന്തോഷഭരിതമായ ഒരു ജീവിതമാണ്, സമാധാന നിർഭരമായ ഒരു ജീവിതമാണ്, ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ടാത്ത ജീവിതമാണ്, വരിക കർത്താവിനെ ഏറ്റുവാങ്ങുക, നിങ്ങൾ പലതും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടല്ലോ, ഇതോടൊന്ന് പരീക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് റോഡിലൊരു മരുന്ന് വിൽക്കുന്ന ഒരാളെ പോലാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ സുവിശേഷകന്മാർ. അവരെ ആഹ്വാനം ചെയ്യുന്നത് കേട്ടാൽ ഓടി വന്ന് ഒരു ഭാഗ്യക്കുറി അടിക്കുക, അത് വാങ്ങിച്ചുകൊണ്ട് കയ്യോടെ പണവുമായിട്ട് തിരിച്ചു പോവുക. ഈ നിലയിലാണ് സുവിശേഷത്തെ ഇന്ന് പ്രസൻ്റ് ചെയ്യുന്നത്. പക്ഷേ ആ ആഹ്വാനം കേട്ട് ഒരാൾ കർത്താവിനെ സ്വീകരിച്ച് രക്ഷകനായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് വരുമ്പോൾ ആദ്യം സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, അവൻ്റെ പ്രശ്നങ്ങൾ മാറിപ്പോകും. ഇതൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു ദീർഘയാത്ര നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്, നമ്മുടെ രക്ഷയുടെ ദിവസവും ഇതും തമ്മിൽ ഒട്ടേറെ ദിവസങ്ങളുടെ അകലമുണ്ട്. ഈ അകലമുള്ള ദിവസങ്ങൾ നമ്മൾ ദൈനംദിന ജീവിതം അങ്ങ് ജീവിച്ചു പോവുകയാണ്. മറ്റാളുകളെ പോലെ തന്നെയാണ് നമ്മളും ജീവിക്കുന്നത്. നമ്മൾ വരുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് സൗകര്യങ്ങളൊന്നും ലഭിക്കുകയില്ല. നമ്മൾ റേഷൻ കടയിൽ ചെന്നാൽ നമ്മളും വിശ്വാസിയായാലും ക്യൂ നിൽക്കണം, അല്ലാതെ റേഷൻ കടക്കാരൻ പറയില്ല അദ്ദേഹം ബിലീവർ, അദ്ദേഹത്തെ മുന്നോട്ട് കയറ്റിവിട് എന്ന് പറയുകയില്ല. നമുക്കെങ്ങും ഒരു പ്രയോറിറ്റി കിട്ടുകയില്ല. ബസ്സിൽ കയറിയാൽ നമുക്കും സീറ്റില്ലെങ്കിൽ നമ്മൾ നിൽക്കേണ്ടി വരും. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിലർ വിചാരിക്കുന്ന അങ്ങനെയല്ല, നമ്മൾ വിശ്വാസിയാ അതുകൊണ്ട് ഏതാണ്ട് നമുക്ക് ഒത്തിരി പ്രയോറിറ്റി കിട്ടണം. ഞാൻ ചില സദസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഞാനൊരു ദൈവദാസന്, എനിക്കെന്ത് പ്രത്യേകം ഇരിപ്പിടം. അങ്ങനെയല്ല, അങ്ങനെയല്ല. നമ്മളെല്ലാവരെ പോലെയും സാധാരണ മനുഷ്യരായിട്ട് ഈ ലോകത്ത് തന്നെ ജീവിക്കുന്നു, അങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെ ജീവിക്കുമ്പോൾ പ്രയാസങ്ങളും കഷ്ടതകളും പല കാര്യങ്ങളും ഒക്കെയും വരുമ്പോൾ ദൈനംദിന ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനിടയിൽ നമ്മുടെ ക്രിസ്തീയതയുടെ ഈ പറഞ്ഞ സന്തോഷവും ഈ പറഞ്ഞ സമാധാനവും ദൈവത്തിലുള്ള ആശ്രയവും അതൊക്കെ എങ്ങനെ സൂക്ഷിക്കാനായിട്ടൊക്കും പലപ്പോഴും നമുക്കത് കൈമോശം വന്നു പോകും. നിത്യസാധാരണമായ ദിവസങ്ങൾ, വിരസമായ സാധാരണ നിലയിലുള്ള ജീവിതം, പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, എഴുന്നേൽക്കുമ്പോൾ അതേ ജീവിതം തന്നെയാണ്, അതേ ജോലിക്ക് തന്നെയാണ് പോകുന്നത്, അതേ കാര്യങ്ങളിലാണ് ഏർപ്പെടുന്നത്, ആ റൊട്ടീനായ കാര്യങ്ങൾ ചെയ്ത് അതേ വീട്ടിലേക്ക് തന്നെയാണ് മടങ്ങുന്നത്, അതേ സഹോദരി തന്നെയാണ് നമുക്ക് ഭക്ഷണം എടുത്തു തരുന്നത്. എല്ലാ കാര്യങ്ങളും ആ ആ വിരസമായ സ്വാഭാവികമായ ആ ജീവിതത്തിലൂടെയാണ് നമ്മൾ വിശ്വാസികളും ദൈവത്തെ അറിയുന്ന ആളുകളും കടന്നു പോകേണ്ടത്. അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ മൊണോട്ടണസായ ജീവിതത്തിൽ എങ്ങനെ ഈ പറഞ്ഞ ക്രിസ്തീയതയുടെ സന്തോഷവും സമാധാനവും നമുക്ക് നിലനിർത്താനായിട്ടൊക്കും? അതോ അങ്ങനെ ഒരു സന്തോഷമൊന്നുമില്ലേ? ഇതെല്ലാം ഒരു കാപട്യമാണോ? അല്ല, കാപട്യമല്ല. നമുക്കറിയാം സന്തോഷമുണ്ട്, ദൈവത്തിലുള്ള ആശ്രയമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അത് നമ്മുടെ നിത്യസാധാരണമായ ജീവിതത്തിൽ എങ്ങനെ നിലനിർത്താനൊക്കും, സന്തോഷമുള്ള ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കാനൊക്കും, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കാൻ നമുക്ക് സാധിക്കും? ഈ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇവിടെ ഇതാ. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 8 വചനെയുള്ള വചനങ്ങളിൽ പൗലോസ മുന്നോട്ട് വയ്ക്കുന്നു. 5 കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് അക്കമിട്ട് ചിന്തിക്കാനായിട്ട് കഴിയും. 5 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഈ കാര്യങ്ങളെല്ലാം അതിൻ്റെ ആകെത്തുകയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഫലപ്രാപ്തി. അല്ലാതെ അസ്വാഭാവികമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അത് പ്രതീക്ഷിക്കരുത്. പലരും ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്ന് കുറച്ച് കഴിയുമ്പം മനം മടുത്ത് പോകുന്നതിൻ്റെ കാരണം എന്താ? അവരെന്തോ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ ആഗ്രഹിച്ചാണ് വരുന്നത്. ഉടനെ പെട്ടെന്ന് തൻ്റെ സാഹചര്യം മാറും, അല്ലെങ്കിൽ കാര്യങ്ങൾ വ്യത്യാസമാകും, അല്ലെങ്കിൽ സഹോദരിയുടെ സ്വഭാവം പെട്ടെന്ന് ചേഞ്ച് ചെയ്യും. ഒന്നും സംഭവിക്കുന്നില്ല. സഹോദര സഹോദരി, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷവും ഈ പറഞ്ഞ നമുക്കൊരു ഒരു നാൾ ലഭിച്ച ആ സമാധാനവും ഇതൊന്നും നഷ്ടപ്പെടാതെ പ്രായമായ ആരെങ്കിലും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണമേ, എല്ലാവരും വചനങ്ങളിൽ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു വന്നത് ഈ കാര്യങ്ങളൊന്നും നമുക്ക് കൈമോശം വരരുത്. കൈമോശം വരാതെ ഈ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ വിജയകരമായ ഒരു ജീവിതം നമുക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും, അതിനുള്ള 5 കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. 1-ാമത് ഇവിടെ നമ്മൾ കാണുന്നത് സന്തോഷം, ദിനംതോറുമുള്ള സന്തോഷം, ഡെയിലി റിജോയ്സ്. സന്തോഷമെന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷമെന്ന് പറയുന്നത് ഒരു മീറ്റിങ്ങിലുള്ള ഒരു സന്തോഷം മാത്രമല്ല, ദിവസം തോറും ഒരു സന്തോഷമുള്ളവരായിട്ട് നമ്മളായിരിക്കണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എപ്പോഴും സന്തോഷിപ്പീൻ, അങ്ങനെ സന്തോഷിക്കാൻ ഒക്കൂ, അങ്ങനെ എപ്പോഴും സന്തോഷിക്കാൻ ഒക്കൂ. ഇതെന്താ ഈ പറയുന്നത്? ദിനംതോറും ഒരു സന്തോഷം കൊണ്ട് നടക്കുക എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് കഴിയുന്നത്? പലപ്പോഴും സന്തോഷം എന്നത് ആ മനോഭാവമാണ്. ആ മനോഭാവത്തെ പലപ്പോഴും നമ്മൾ നമ്മുടെ എപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്നില്ല. ചില സമയത്ത് എൻ്റെ സന്തോഷം പോയി, ചിലപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, ഒരു അപ്പ് ആൻഡ് ഡൗൺ എക്സ്പീരിയൻസാണ് എൻ്റേത് എന്ന് പറയുന്ന ആളുകൾ ഈ വാക്യത്തെ ഗൗരവമായിട്ട് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവർ എൻ്റെ സന്തോഷം പോയി അല്ലയോ എന്ന് പറഞ്ഞ് വിലപിക്കുന്നത്. ഇവിടെ എന്താ, നമ്മൾ ഈ സന്തോഷമെന്ന് പറയുമ്പോൾ പലരും അവരുടെ വികാരത്തിൽ ആ സന്തോഷം തരയുന്നു. നമുക്ക് മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വികാരത്തിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ കറണ്ട് ഇല്ലാതിരിക്കുന്നു, പെട്ടെന്ന് കറണ്ട് വന്നു, ഫാൻ വന്നപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഈ വികാരത്തിലുള്ള സന്തോഷമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് വരും പോകും, പെട്ടെന്ന് കറണ്ട് പോയി കഴിയുമ്പോൾ ഏത് മനുഷ്യരെ പോലെയും നമുക്കും ആ നിലയിൽ ഒരു ഇച്ഛാഭംഗം തോന്നാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വികാരതലത്തിൽ ഒരു സന്തോഷം അനുഭവപ്പെടണമെന്നും ആ സന്തോഷമാണ് ഇപ്പോഴും സന്തോഷമെന്നും വിചാരിച്ചാലാണ് നമ്മൾ ദൈവവചനത്തെ തെറ്റിദ്ധരിക്കുന്നത്. മറിച്ച് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? കർത്താവിലാണ് എപ്പോഴുമുള്ള നമ്മുടെ സന്തോഷം. കർത്താവിലാണ് സന്തോഷം. സന്തോഷം ഇൻ ഹിം, കർത്താവിലാണ്. ഒരു വികാരത്തിലല്ല നമ്മുടെ സന്തോഷം. വികാരത്തെ സന്തോഷം കൊണ്ടുവച്ചാൽ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ അത് നഷ്ടമായി പോകും. ഒരു തോന്നലിൽ സന്തോഷം കൊണ്ടുവന്ന് വെച്ചാൽ അത് നഷ്ടമായി പോകും. മറിച്ച് വികാരത്തിലോ തോന്നലിലോ ഒന്നുമല്ലാതെ കർത്താവിലായിരിക്കണം എൻ്റെ സന്തോഷം. ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ദിനംതോറും ദിവസം തോറും ഏത് വിരസമായ ദിവസങ്ങളിലും നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനായിട്ട് കഴിയും. നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് ഒത്തിരി സാഹചര്യങ്ങളെ ആസ്പദമാക്കിയിരിക്കുന്ന ആളാണ്. സാഹചര്യങ്ങൾ, നല്ല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. നമ്മൾ കൈ കാണിച്ചു, ബസ് നിർത്തി, നമ്മൾ ചെന്നപ്പോൾ സൂക്ഷം പോലെ നമുക്കൊരു സീറ്റ് കിട്ടി, നമ്മളവിടെ ഇരുന്നു, ഒരു സന്തോഷമുണ്ട്. സന്തോഷമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. നമ്മൾ ചെന്നപ്പോൾ കട പെട്ടെന്ന് അടച്ചു പോയി, നമ്മൾ ചെന്ന് ചെല്ലുകയും. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ട്രെയിൻ ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുന്നു, തൊട്ട് മുമ്പിൽ നമ്മുടെ മുമ്പിലുള്ള ആളും പോയി ഇനി അടുത്ത് നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോഴുണ്ട് പെട്ടെന്ന് കൗണ്ടർ ക്ലോസ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നാളെ ഉള്ളൂ. നമുക്ക് അന്നേരവും ഓ എനിക്ക് ഞാൻ സി എഫ് സിയിലുള്ള ആളാണ്, ഞാൻ സന്തോഷിക്കും, സന്തോഷിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് സന്തോഷിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു കൃത്രിമത്വമുണ്ട്. നമ്മൾ സാധാരണ മനുഷ്യരാണ്. ഇവിടെ ഉണ്ടാകുന്ന ദൈനംദിന കാര്യങ്ങൾ നമ്മുടെ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എവിടെയാണ്? നമ്മുടെ സന്തോഷത്തെ നമ്മൾ കേവലം ഈ സാഹചര്യത്തിലോ കേവലം ഈ ഒരു അത് സംബന്ധിച്ചുണ്ടാകുന്ന നമ്മുടെ ഒരു മനോഭാവത്തിൻ്റെ മാറ്റത്തിലോ ഒരു വികാരത്തിലോ അല്ല നമ്മൾ നമ്മുടെ സന്തോഷം കൊണ്ടുവന്ന് വയ്ക്കേണ്ടത്, മറിച്ച് എന്താണ്? കർത്താവിനാണ്. എടാ കൗണ്ടർ അടച്ചു പോയാലും കർത്താവ്, കർത്താവ് മാറിപ്പോയോ? കർത്താവുണ്ട്. എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയോ? നഷ്ടപ്പെട്ടു പോയില്ല. ആ എനിക്ക് കർത്താവ് വരുമ്പോൾ ഉള്ള ഭാഗ്യകരമായ പ്രതീക്ഷ എന്നെ സംബന്ധിച്ച് കൈമോശം വന്നു പോയോ? ഇല്ല. ആകെ സംഭവിച്ചത് എന്താ? ഞാൻ അവിടെ വരെ വന്നപ്പോൾ കൗണ്ടർ അടച്ചു പോയി. ക്ലർക്ക് പറഞ്ഞു ഇനി 2 മണിക്കേ ഉള്ളൂ, ഒരു മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞു. 1 മണിക്കൂർ എനിക്കിവിടെ നിൽക്കണം, അത്രയേ ഉള്ളൂ സംഭവം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കർത്താവിലുള്ള ഒരു സന്തോഷത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ കൊണ്ടുവരുന്നത് നമ്മുടെ ഒരു സ്വഭാവമായി മാറണം. പ്രിയപ്പെട്ടവരെ, ഇവിടൊക്കെയാണ് വിശ്വാസ ജീവിതത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. ദൈനംദിന ജീവിതം എന്താ? എൻ്റെയും നിൻ്റെയും ജീവിതം സാധാരണ ഒരു റൊട്ടീൻ ജീവിതമാണ്. ആ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നേരിടുന്ന അതേ അനുഭവങ്ങളൊക്കെ തന്നെ എനിക്കും നിനക്കുമുണ്ട്. അതിൻ്റെ മുമ്പിൽ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയത്തെ കൊണ്ടുവന്ന് വെച്ച് സാഹചര്യം മാറിപ്പോകുന്നതിനനുസരിച്ച് നമ്മുടെ സന്തോഷം കെട്ടുപോകാതെ, ഓ സാഹചര്യം എന്ത് വന്നാലും നമ്മൾ വേഗം വേഗം കർത്താവിങ്കിലേക്ക് തിരിയുന്ന ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. വളരെ വേഗം പെട്ടെന്ന് കൗണ്ടർ അടച്ചപ്പോൾ ഒരു ഇച്ഛാഭംഗമുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ കർത്താവിലാണ് സന്തോഷിപ്പാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് ഇപ്പോഴും വിശ്വസ്തനാണ്. കർത്താവുണ്ട്. അവിടെ നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. കർത്താവ് വരും. എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കർത്താവിൽ സന്തോഷിപ്പാനുണ്ട്. കർത്താവ് ഒരിക്കലും എന്തല്ല? എബ്രായർ എഴുതിയ ലേഖനം 13:8 പറയുന്നത് പോലെ കർത്താവ് അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്, അൺചേഞ്ചിങ് ആണ്. സാഹചര്യങ്ങൾ എന്താ? സാഹചര്യങ്ങൾ ചേഞ്ചിങ് ആണ്. സാഹചര്യങ്ങൾ മാറിപ്പോകും. നമ്മുടെ സന്തോഷത്തെ നമ്മൾ മാറിപ്പോകുന്ന സാഹചര്യത്തിലോ മനോഭാവത്തിലോ അല്ല വിൽക്കേണ്ടത്, മറിച്ച് മാറ്റമില്ലാത്ത ദൈവത്തിൽ വെച്ചാൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാനായിട്ട് കഴിയും. ചിലർ കരുതുന്നത് നല്ല ചില സാഹചര്യങ്ങളിലേ നമുക്ക് സന്തോഷിക്കാനൊക്കെ ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. നോക്കുക, ഫിലിപ്പിയർ കരുതിയ ലേഖനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഈ ഫിലിപ്പിയർ കരുതിയ ലേഖനം എവിടെ കിടന്നാണ് പൗലോസ് എഴുതുന്നത്? പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നാണ് എഴുതുന്നത്. അന്നത്തെ കാരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാരാഗ്രഹം പോലെയല്ല. ഇന്നത്തെ കാരാഗ്രഹം ഒരു തരത്തിലൊരു എന്താ പറയുക, ഒരു സുഖവാസ സ്ഥലമാണ്. രാവിലെ ബെഡ് കോഫി, 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഭക്ഷണം, അതിനെല്ലാം സർക്കാർ ജനാധിപത്യ കാലഘട്ടമായതുകൊണ്ട് തടവുകാരെയും പൗരന്മാരായിട്ട് സർക്കാരെ സ്വീകരിച്ച് അവർക്ക് വേണ്ട എല്ലാം, അവരുടെ പോഷണത്തിന് ആവശ്യമുള്ളതെല്ലാം അത്രയും അളവിൽ കിട്ടുന്നുണ്ടോ ഇതൊക്കെ പരിശോധിച്ചാണ്, കൃത്യമായിട്ടാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അവർക്ക് ഉല്ലാസത്തിനുള്ള സമയം, ലൈബ്രറി ഉണ്ട്, വായിക്കാം. ഇടയ്ക്ക് അവർക്ക് കായികമായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റികളിൽ ഏർപ്പെടാം. ഒക്കെ ഒരളവിൽ ഒരു മനോഹരമായ ഒരു സ്ഥലമാണ്. പലർക്കും സാധാരണ ജീവിതത്തിൽ കിട്ടാത്ത ഒത്തിരി സൗകര്യങ്ങളാണ് ഇന്നത്തെ കാരാഗ്രഹത്തിൽ കിട്ടുന്നത്. എന്നാൽ അന്നത്തെ കാരാഗ്രഹം അങ്ങനെയല്ലായിരുന്നു. പൗലോസ് കിടന്ന കാരാഗ്രഹം എന്തായിരുന്നു? പൗലോസ് കിടന്ന കാരാഗ്രഹം എന്ന് പറയുന്നത് ഒരു കുണ്ടറയായിരുന്നു. ജോസഫിനെ കുണ്ടറയിലിട്ടു എന്നൊക്കെയാ പഴയ ബൈബിളിൽ കാണുന്നത്. ഞാൻ ആദ്യകാലത്ത് വിചാരിച്ചു കുണ്ടറ കൊല്ലത്തിനടുത്തുള്ള കുണ്ടറയായിരിക്കും. അല്ല, കുണ്ടറയാ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ വാക്കിലേക്ക് ചെന്നാൽ അതൊരു കുണ്ടറയ. ഇരുട്ടാണ് അവിടെ എപ്പോഴും തളം കെട്ടി നിൽക്കുന്നത്, വെളിച്ചമില്ല. ഒരു കുഴിയാണത്, ഒരു കുഴിയാണത്. ആ കുഴിയിലിട്ടിരിക്കുക, ആ കുഴിയിലിട്ടിരിക്കുക. വല്ലപ്പോഴും വല്ലപ്പോഴും എന്തെങ്കിലും ഭക്ഷണം താഴേക്ക് കൊടുത്താൽ, ഇറക്കി കൊടുത്താലായി, അത് കിട്ടി, അത് കഴിച്ച് പിന്നെയും അവിടെ തന്നെ കിടക്കുക. എന്തെങ്കിലും വായിക്കാൻ കഴിയുകയില്ല, എന്തെങ്കിലും പ്രകൃതിയുടെ ഒരു ഭാഗം കാണാനായിട്ട് കഴിയുകയില്ല. മാഡഗയോൺ എന്ന് പറഞ്ഞ ദൈവദാസി ഫ്രാൻസിലെ താനെ കടന്ന ആ തടവറയെക്കുറിച്ച് താൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ലൈബ്രറിയിലെ മാഡഗയോണിൻ്റെ ജീവചരിത്രമുണ്ട്, ദയവായിട്ട് വായിച്ചിട്ടില്ലാത്തവർ അതെടുത്ത് വായിക്കണം. അന്നത്തെ തടവ് പോലും, ഇതിന് ശേഷം പൗലോസ് കടന്ന തടവിന് ശേഷം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് മാഡഗയോൺ തടവിലായിരുന്നത്. അവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? അവർക്ക് പുറം ലോകത്തെ ഒന്ന് കാണാനൊക്കുകയില്ല, ആകാശത്തിൻ്റെ ഒരു കീറ് ഒന്ന് കാണാനൊക്കുകയില്ല. നമ്മൾ വിചാരിക്കും ബ്രദർ ഒത്തിരി അങ്ങ് വികാരഭരിതനായിട്ട് ഏതാണ്ടോ ആകാശത്തിൻ്റെ കീറ്, നമ്മുടെ കുളിർകാറ്റ്, പച്ചപ്പ് എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു കാവ്യഹൃദയമൊക്കെ. അങ്ങനെയല്ല, നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നമ്മൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും, നമുക്ക് ഈ പ്രകൃതിയിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ, ഈ കാറ്റൊക്കെ കൊള്ളുമ്പോൾ, ചിലത് കാണുമ്പോൾ, അതൊക്കെ നമ്മളെ ഒത്തിരി സ്വസ്ഥരാക്കുന്നുണ്ട്. ഇവിടെ മാഡഗയോൺ കിടന്ന തടവറയിൽ ആകാശത്തിൻ്റെ ഒരു കീർ പോലും അവർക്ക് കാണാൻ കഴിയുന്നില്ല. ആകെ കാണാവുന്ന പരിവരത്തെ ഒരു ഭിത്തി മാത്രം. വല്ലപ്പോഴും ആ വാതിൽ തുറന്ന് ഇത്തിരി ഭക്ഷണം കൊണ്ടുവരും, ഒരാളുടെ സ്വരം കേൾക്കാനൊക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ തടവുകാർ ചെയ്തിരുന്നത് ഈ ഭക്ഷണത്തിൻ്റെ മിച്ചങ്ങൾ തേടി വരുന്ന എലിയോ പാറ്റായോ ചെലന്തിയോ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ തടവുകാരെന്ത് ചെയ്യും? ഈ പാറ്റായെ, ഈ എലിയെ, അതിനൊക്കെ ഭക്ഷണം ഇട്ട് കൊടുക്കാൻ തുടങ്ങും. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഈ എലിയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ തടവുകാരനോട് ഇണങ്ങും. ഇണങ്ങിക്കഴിയുമ്പോൾ പതുക്കെ അവർ തമ്മിലൊരു സ്നേഹബന്ധം ഉണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് അവർ ജീവിതം നിലനിർത്തിയിരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമുക്കൊരു മനുഷ്യജീവിയെ പോലും കാണാനൊക്കുന്നില്ല. ഒരു മനുഷ്യജീവിയെ പോലും കാണാനൊക്കാതെ ഇരിക്കുമ്പോഴും മനുഷ്യനിൽ എന്തുണ്ട്? സ്നേഹിക്കപ്പെടാനും പങ്കിടാനുമുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതാ ഒരു പാറ്റായുമായിട്ടൊരു സ്നേഹബന്ധം. എത്ര വിചിത്രം! നമ്മൾ പക്ഷേ അതാണ് ശരി. അത്തരം കുണ്ടറകളായിരുന്നു. ഇതിനേക്കാൾ ഭീകരമായിരുന്നു പൗലോസ് കടന്നിരുന്ന കാരാഗ്രഹങ്ങൾ. പക്ഷേ ആ കാരാഗ്രഹത്തിൽ കിടന്ന് ഒരു ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇതാ 17 ഒട്ടമാറ്റമാണ് റിജോയ്സ് എന്ന വാക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയൂ, സാഹചര്യമാണോ സന്തോഷം നമുക്ക് തരുന്നത്? സാഹചര്യത്തിനപ്പുറത്തുള്ള ഒരു കാര്യമാണ്. എല്ലാം എനിക്ക് പ്രതികൂലം, പക്ഷേ കർത്താവിലുള്ള എൻ്റെ സന്തോഷം അത് മാറിപ്പോവുകയില്ല. നമ്മൾ ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ ഒരു ഭാഗം നോക്കുക, രണ്ടാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങളിൽ സന്തോഷം എന്നുള്ള പ്രയോഗം 4 വട്ടം വരുന്നുണ്ട്. 17-ാമത്തെ വാക്യം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17-18 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ ഞാൻ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പി, എന്നോടുകൂടെ സന്തോഷിപ്പി. നോക്കുക, 4 വട്ടം ഞാൻ സന്തോഷിക്കും, എല്ലാവരോടും കൂടെ സന്തോഷിക്കും, നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. 4 വട്ടം റിജോയ്സ് 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 എന്ന വാക്ക് ഒരു വാക്യത്തിൽ ആവർത്തിച്ചു വരുന്നു. അപ്പം നമ്മൾ വിചാരിക്കും ആ സാഹചര്യം എന്താ? സാഹചര്യം, ഓ എനിക്ക് 2 കോടി ലോട്ടറി അടിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എന്നോടുകൂടെ സന്തോഷിപ്പീൻ, അന്നേരം ഞാനും സന്തോഷിക്കും, നിങ്ങളും സന്തോഷിക്കണം, നമുക്ക് എല്ലാവർക്കും കൂട്ടായിട്ട് സന്തോഷിക്കാം എന്നായിരിക്കും എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്നത്. പക്ഷേ എപ്പോഴും സന്തോഷിക്കാനായി പറഞ്ഞേക്കുന്നത്, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്താ, ഞാൻ രക്തസാക്ഷിയായിട്ട് മരിക്കാൻ പോവുക, എൻ്റെ തല വെട്ടാൻ പോവുക, നിങ്ങളെല്ലാവരും എന്നോടുകൂടെ സന്തോഷിപ്പിക്കും, ഞാനും സന്തോഷിക്കാം, നമുക്കെല്ലാം സന്തോഷിക്കാം. മൂരും മുതലയും പോലെ ചേരാത്തതുപോലെ നമുക്ക് തോന്നും. എടാ ഒരാൾ മരിക്കാൻ തുടങ്ങുമ്പം, തലവെട്ടാൻ തുടങ്ങുമ്പോൾ, രക്തം ഒഴിക്കേണ്ടി വരുമ്പോൾ സന്തോഷിക്കാൻ പറയുക എന്ന് പറഞ്ഞാൽ തലയ്ക്കെന്തോ കുഴപ്പമുണ്ടോ? അപ്പോഴാണോ മനുഷ്യ ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കലേ എൻ്റെ കാലിൽ കുറേ നാളുകളായിട്ട് ഇട്ടിരുന്ന ഒരു കമ്പി ഒരു ഡോക്ടർ വന്നിട്ട് അത് മാറ്റുമ്പോൾ അത് ഈ ഡോക്ടർമാർ നമ്മൾ വിചാരിക്കും, ഈ ഓർത്തോ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടം 20-21 നൂറ്റാണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട്, അങ്ങനെയൊന്നുമല്ല, പഴയ പ്രാകൃതമായ രീതിയിലാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. രണ്ടെല്ലിനിടയിലൂടെ ഒരു കമ്പി കയറ്റിയിരിക്കുന്നു, ആ കമ്പി വലിച്ചു കൂരണം. പഴയ ആശാരിയുടെ കുട്ടൂടി പോലെ ഒരു സാധനം കൊണ്ടുവന്ന് ഈ കമ്പിയിൽ ഇട്ട് ഇടിച്ച് അത് വലിച്ച് ഇങ്ങേ വശത്ത് ഊരി, അങ്ങനെ തന്നെയാണ് പച്ച ജീവനോടെ മനുഷ്യൻ ഇതെല്ലാം അനുഭവിച്ചിരിക്കുക. അന്നേരം ഞാനൊരു ചെറിയ പാട്ടുപാടി അല്ലാതെ എന്താ ചെയ്യുന്നത്, ഒരു പാട്ടുപാടി. ഡോക്ടർ പെട്ടെന്ന് നിർത്തി, ആ പാട്ട് പാടൂ ഈ സമയത്ത്. ആളുകൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ രക്തമൊഴിക്കേണ്ടി വരുന്ന ഒരു ശുശ്രൂഷ നടക്കുമ്പം നിങ്ങളെല്ലാവരും എന്നോടുകൂടി കരവീ എന്നാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് ഒരാൾ സന്തോഷിക്കാൻ പറഞ്ഞാൽ എന്തോ ഒരു തകരാറ് ഇദ്ദേഹത്തിനുണ്ട്. ഡോക്ടർ പെട്ടെന്ന് വിചാരിച്ചു ഇദ്ദേഹത്തിന് എന്തോ ഒരു തകരാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് കർത്താവിനെപ്പോഴും സന്തോഷിപ്പിൻ, റിജോയ്സ് ഇൻ ദ ലോർഡ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ സന്തോഷവും നമ്മുടെ സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ സന്തോഷം എന്തിനെ ആസ്പദമാക്കിയായിരിക്കുന്നത്? കേവലം സാഹചര്യത്തെയല്ല ആസ്പദമാക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം തന്നെ നമുക്കൊത്തിരി സന്തോഷം തരും. ഇവിടെ നോക്കുക, പൗലോസ് എന്തുകൊണ്ടായി സന്തോഷിക്കുന്നത്? പൗലോസിനെ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ദൈവം വിളിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസൻ എന്തായിരുന്നു? ജീവിതം താൻ ഒരു പുതിയ ലക്ഷ്യം കണ്ടെത്തി, ഒരു ലക്ഷ്യം കണ്ടെത്തി. ആ ലക്ഷ്യത്തിനായിട്ട് തന്നെ തന്നെ സമർപ്പിച്ചു. തൻ്റെ ലക്ഷ്യമെന്താ? ആ ലക്ഷ്യമെന്ന് പറയുന്നത്, ഓ എനിക്ക് വെളിപ്പെട്ട ഈ നസ്രയനായ യേശു, അവനാണ് ദൈവം, അത് ഈ തലമുറയിൽ എല്ലാവരുടെയും മുമ്പാകെ സാക്ഷിക്കണം, അതിനായിട്ട് എന്ത് കഷ്ടം സഹിച്ചാണെങ്കിലും ഒരു സഭയെ കെട്ടിപ്പടുക്കണം, ഈ കാര്യത്തിനായിട്ട് താൻ തന്നെ തന്നെ സമർപ്പിച്ചു. ആ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട് ആ ലക്ഷ്യം മുന്നിൽ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കൊച്ചു കാര്യങ്ങൾ അതിനെ ആശ്രയിച്ച് തൻ്റെ സന്തോഷം നഷ്ടപ്പെടുകയില്ല. തൻ്റെ സന്തോഷം താൻ ഏതിൽ വച്ചിരിക്കുന്നു? കർത്താവിൽ വച്ചിരിക്കുന്നു. കർത്താവ് തനിക്ക് തന്ന ലക്ഷ്യത്തിൽ വച്ചിരിക്കുന്നു. ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണം, അത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന തടസ്സങ്ങളൊന്നും തന്നെ ഒരളവിൽ ബാധിക്കുന്നില്ല. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, ഇത്ര വട്ടം ഞാൻ അടികൊണ്ടു, കപ്പൽ ഛേദം, കടലിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, ഇതെല്ലാം ഈ ആപത്തോ ഇതോ വല്ലതും പൗലോസിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പൗലോസിനെ മാറ്റിക്കളഞ്ഞു? ഇല്ല. ഈ ലക്ഷ്യമാണ് സത്യത്തിൽ ഈ കപ്പൽ ഛേദത്തെയോ അല്ലെങ്കിൽ കടലിലെ തണുത്ത വെള്ളത്തിൽ താന് മണിക്കൂറുകൾ കടന്നതോ ഇതൊന്നും ഒരു പ്രശ്നമല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൊച്ചു കാര്യത്തിന് മുമ്പാകെ പിണങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ദൈവവചന പ്രകാരം ലക്ഷ്യത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ? അതാണ് എൻ്റെ മുഴുവൻ എയിം എന്നുള്ള നിലയിലുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ മറ്റു കൊച്ചു കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല. എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തണം എന്നുള്ള ഏക കാര്യം, അതിനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, ഇത് മാത്രം നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ, വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ സഹോദരൻ കൈ തന്നില്ല, ഇതൊന്നും ഒരു പ്രശ്നമില്ല. കൈ തന്നാൽ എന്തോ, കൈ തന്നില്ലെന്തോ, ചിരിച്ചാലെന്തോ, ചിരിച്ചില്ലെന്തോ, ഞാൻ അതിനേക്കാൾ അപ്പുറത്തൊരു കാര്യമാണ് എൻ്റെ ലക്ഷ്യം വെച്ചേക്കുന്നത്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുക, തൻ്റെ ആ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള പടിയുടെ ഭാഗമാണ് താൻ ഇടയ്ക്ക് യാഗമായിട്ട് അർപ്പിക്കപ്പെടുന്ന തൻ്റെ രക്തം ചൊരിയുന്നത് വന്നാലും അത് ആ കാര്യത്തിൽ തൻ്റെ ലക്ഷ്യത്തോട് അത്രത്തോളം അടുത്തല്ലോ എന്നുള്ള ബോധ്യമാണ് തനിക്ക് സന്തോഷം നൽകുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു ജീവിതം, ഇത് സാധാരണ മനുഷ്യരുടെ ഒരു ജീവിതമല്ല. ഇതിൻ്റെ ഒരു രഹസ്യം നമ്മൾ കണ്ടെത്തണം. കർത്താവിൽ സന്തോഷിപ്പാൻ നമുക്ക് കഴിയും, കർത്താവ് തന്നുള്ള ലക്ഷ്യത്തിൽ നമുക്ക് സന്തോഷിപ്പാനായിട്ട് കഴിയും. നമുക്ക് സമയമില്ലല്ലോ, അടുത്ത കാര്യത്തിലേക്ക് നോക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. രണ്ടാമത്തെ കാര്യം, ദിനംതോറുമുള്ള ഈ സന്തോഷം, അതുപോലെ ദിനംതോറുമുള്ള നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. രണ്ടാമത് നമുക്ക് വേണ്ടത് സൗമ്യതയാണ്. സൗമ്യത എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഡെയിലി ഫോർഗീവിങ്, ഫോർബിയറൻസ് എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് നമ്മൾ ഇംഗ്ലീഷിലെ കാണുന്നത്. ദിനംതോറുമുള്ള ക്ഷമ, ദിനംതോറുമുള്ള ക്ഷമ നോക്കുക, ദിനംതോറുമുള്ള സന്തോഷം, ദിനംതോറുമുള്ള ക്ഷമ, അതാണ് നമുക്ക് രണ്ടാമത് വേണ്ടത്. നമ്മുടെ പലപ്പോഴും ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്താ, നമ്മളോട് ചില ആളുകൾ ചില തെറ്റുകൾ ചെയ്യും. ആ തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റുകളെക്കുറിച്ചുള്ള ചിന്ത, അതിനെക്കുറിച്ചുള്ള വിചാരപ്പെടൽ നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കളയും. അതറിയാവുന്നത് കൊണ്ട് പൗലോസ് പറയുന്നു, നിങ്ങൾ ദിവസം തോറും ക്ഷമിക്കുന്നവരായിരിക്കണം. ദിവസം തോറും ക്ഷമിക്കുന്നവർ, ക്ഷമയോടെ എത്രയും അടുത്ത് നിൽക്കുന്നവർ. ചിലര് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്ഷമിച്ചു ക്ഷമിച്ചു, പക്ഷെ ഇന്ന് ക്ഷമിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു സെൻസിറ്റീവായ ഒരു ജീവിതം ജീവിച്ചാൽ ദിവസവും ആളുകൾക്ക് ക്ഷമ കൊടുക്കത്തക്ക വിധം ആളുകൾ വന്ന് നമ്മളെ എന്ത് ചെയ്യും, പല വിധത്തിൽ നമ്മളോട് തെറ്റുകൾ ചെയ്യും. കുടുംബജീവിതം ജീവിക്കുന്ന ആളുകൾക്കറിയാം, കല്യാണം കഴിച്ച ദിവസം, ഇനി മുതൽ ഞാൻ അടുത്ത 35 കൊല്ലം ഞാൻ എല്ലാ കാര്യവും ക്ഷമിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെയല്ല ജീവിക്കുന്നത്. ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരിക, ഓരോ ദിവസവും നമ്മളോട് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്ന് വിരുദ്ധമായിട്ട് നമ്മുടെ ജീവിത പങ്കാളി ചിലപ്പോൾ പെരുമാറിയെന്നിരിക്കും, കുഞ്ഞുങ്ങൾ പെരുമാറിയെന്നിരിക്കും. ദിനംതോറും നിങ്ങളുടെ സൗമ്യത അറിയട്ടെ. ഡെയിലി ഫോർഗീവ്നെസ്, ദിനംതോറുമുള്ള ക്ഷമ നൽകുന്ന ഒരു അനുഭവം, അതാണ് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഒത്തിരി പല ടെമ്പറമെൻ്റുള്ള ആളുകളാണ്. ചിലർക്ക് സ്വാഭാവികമായിട്ട് ക്ഷമിക്കാൻ വളരെ എളുപ്പമാണ്. തങ്ങളുടെ നേരെ വരുന്ന കാര്യങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞങ്ങ് പോകാൻ അവരുടെ ഒരു ടെമ്പറമെൻ്റ്, അവരുടെ ഒരു ദൈവം അവരെ സൃഷ്ടിച്ചേക്കുന്ന പറയുന്നല്ലോ, ഞാൻ എൻ്റെ പ്രകൃതി അറിയുന്നു എന്ന് പറഞ്ഞ പോലെ ചിലരുടെ പ്രകൃതം ആ നിലയിലാണ്. എന്നാൽ വേറെ ചില പ്രകൃതക്കാരുണ്ട്, അവർ വളരെ അത്ര വേഗം ഈ കാര്യങ്ങൾ മറക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിലേത് വിഭാഗത്തിൽ പെടുന്നു? നിങ്ങൾക്ക് 25 കൊല്ലം മുമ്പ് ഒരാൾ ചെയ്ത തെറ്റ് നിങ്ങളുടെ മനസ്സിനെ ഇപ്പോഴും വിഷമിക്കുന്നുണ്ടോ? ഡെയിലി ഫോർഗീവ്നെസ്, അത് അന്നേ ക്ഷമിച്ച് മറന്നു പോകാൻ ആ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മളെന്താ, നമ്മൾ അതിൻ്റെ ഒരു കണക്ക് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അത് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുമ്പോഴാണ് ഇത് വരുന്നത്. നിങ്ങളറിയാമോ, ഞാൻ ആദ്യം കല്യാണം കഴിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ അമ്മ എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? എന്നാ, 99 വെള്ളപ്പൊക്കക്കാലത്തോ മറ്റോ, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് സൂര്യൻ പലവട്ടം ഉദിച്ചു അസ്തമിച്ചു, ഇപ്പോഴും അത് ഓർത്തിരിക്കുക. ഡെയിലി ഫോർഗീവ്നെസ്, ദിവസം തോറുമുള്ള ക്ഷമ. നമ്മൾ ദിവസം തോറും ക്ഷമിക്കുന്നവരായിരിക്കണം. ജോസഫിൻ്റെ ചരിത്രം എന്നെ എപ്പോഴും വളരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ജോസഫിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താ, ജോസഫ് തനിക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കൊരു വാക്യം നോക്കാം. 41-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ താന് അവസാനം ഫറവോൻ്റെ അരമനയിലെത്തി, അവിടെ എത്തി താന് വിവാഹം കഴിഞ്ഞു, ഫറവോൻ്റെ രണ്ടാമനായിട്ട് വാഴുന്നു. അങ്ങനെ വാഴുമ്പോൾ ഇതാ അത് തനിക്ക് ഒരു കുഞ്ഞുണ്ടായി. കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിന് മനുഷ്യ എന്ന പേരിട്ടു. 51-ാമത്തെ വാക്യം, 41:51, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ജോസഫ് തൻ്റെ ആദ്യജാതനെ മനശ്ശെ എന്ന് പേരിട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൂടെ നമ്മളൊരു മനശ്ശെ എന്നൊരു പേരിടൽ നടത്തണം. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യമാണ് വായിച്ചത്. തനിക്ക് സ്വാഭാവികമായിട്ട് പൊറുക്കാൻ ഒക്കുന്ന കാര്യങ്ങളല്ല. താനായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ ബെന്യാമീൻ കഴിഞ്ഞാൽ ഏറ്റവും ഇളയാണ്. ചേട്ടന്മാരെല്ലാം തന്നെ ശ്രദ്ധിക്കുകയും തന്നെ സ്നേഹിക്കുകയും തന്നെ കരുതുകയുമാണ് വേണ്ടത്. പക്ഷേ ഈ ജ്യേഷ്ഠന്മാർ തന്നെ എന്ത് ചെയ്തു, തന്നെ പൊട്ടക്കിണറ്റിലിടുകയും ഇസ്മായിലിയ കച്ചവടക്കാർക്ക് വിറ്റഴിക്കുകയും തന്നെ ഈ ലോകത്ത് നിന്ന് ഇല്ലായ്മയാക്കാവുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. ചെയ്തതിന് ശേഷം ഇപ്പോൾ വർഷങ്ങൾ കടന്നുപോയി, ഈ സഹോദരന്മാർ തന്നെ തൻ്റെ അടുത്തേക്ക് വരുന്നു. പല കാര്യങ്ങൾ അത്ര വേഗത്തിൽ മറക്കാനായിട്ട് കഴിയില്ല. പക്ഷേ ജോസഫ് വിചാരിച്ചു, ഞാനിത് കൊണ്ട് നടക്കണ്ട, എനിക്ക് മറക്കണം. സഹോദര സഹോദരി, നീ ഞാനും കൂടെ മനശ്ശെ എന്ന് പറയണം. മനശ്ശെ, ദിവസം തോറും ആ പല കാര്യങ്ങളുണ്ട്. നമ്മൾ പറയും എങ്ങനെ ഇത് മറക്കാനൊക്കുന്ന ബ്രദറിന് ഇത് പറഞ്ഞാൽ മതി, എങ്ങനെ മറക്കും എന്നോട് ആ മനുഷ്യൻ കാണിച്ച കാര്യം, അവരെന്നോട് പെരുമാറിയ വിധം. മനശ്ശി കൂടെ കൂടെ മനശ്ശേ എന്ന് പറഞ്ഞ് ഒന്ന് ചിരിക്കുക. സഹോരന്മാരെ സഹോരിമാരെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഞെട്ടി നോക്കും, ഇനി അടുത്തിരിക്കുന്നവർ വല്ലതും ശ്രദ്ധിച്ചോ, ഇയാൾക്ക് എന്തോ തലയ്ക്ക് എന്തോ ഒരു കുഴപ്പമുള്ള മനുഷ്യനാണോ, തന്നെ തന്നെ പുറുപുറുക്കുന്നു. ഞാനും നിങ്ങളെ അങ്ങനെ ഒരു തരം മഠയന്മാരാകാനായിട്ട് ക്ഷണിക്കുക. കൂടെ കൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോൾ മനശ്ശി എന്നങ്ങ് പറഞ്ഞേര്, അടുത്തിരിക്കുന്ന ആൾ ഞെട്ടിത്തിരി എന്താ എന്തെങ്കിലും പറഞ്ഞു, ഇല്ല ഇല്ല മനശ്ശി. സഹോദര, നമ്മുടെ ഒരു ജീവിതം നമ്മളെന്താ, നമുക്കെങ്ങനെയെങ്കിലും കർത്താവിനായിട്ട് ജീവിക്കണം, ഈ വചനങ്ങൾക്കൊപ്പം പോകണം. നമ്മൾ വല്ലവരും ചെയ്ത ഒരു തെറ്റിന് വേണ്ടി നമ്മൾ നമ്മുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ്? നമ്മളെ ഉപദ്രവിച്ച ആൾ ഇതൊന്നും അറിയാതെ സന്തോഷമായിട്ട് പാട്ടുമൊക്കെ കേട്ട് ഫാൻ്റെ കീഴിൽ സുഖമായിട്ടിരിക്കുക, നമ്മൾ 25 കൊല്ലം മുമ്പുള്ള ഈ കാര്യം ഓർത്ത് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയല്ലേ? മനശ്ശേ 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 എന്ന് കൂടെ കൂടെ പറയാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ മുറിവുകളിലേക്ക്, നമ്മുടെ മുറിവുകൾ, നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ ചിലപ്പോൾ ഓർമ്മകൾ വരും, ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന പോലെ ചിലപ്പോഴൊക്കെ ഓർമ്മകൾ തള്ളിക്കയറി വരും, വരാതിരിക്കുകയില്ല. പക്ഷേ അപ്പോഴൊക്കെയും നമുക്ക് ദൈവത്തിന് കീഴിലേക്ക് തിരിഞ്ഞ്, ഓ എൻ്റെ കർത്താവിലുള്ള എൻ്റെ സന്തോഷം ഇത് നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല, ഞാനത് വിട്ടുകളഞ്ഞു മനശ്ശേ എന്ന് പറയുക പറയുക. ഞാൻ നമുക്ക് ആളുകൾ ചെയ്യും, നമ്മുടെ മനസ്സിൽ, മനസ്സൊരു അരിപ്പ പോലെ, ഈ അരിപ്പയിൽ പലപ്പോഴും ആളുകൾ നമുക്കെതിരെ ചെയ്ത തെറ്റുകളാണ് ആ അരിപ്പയ്ക്കകത്ത് പലപ്പോഴും നിൽക്കുന്നത്. അവർ നമുക്ക് ചെയ്ത സന്തോഷകരമായ കാര്യങ്ങൾ എന്ത് പറ്റിയും, നമ്മളോട് കാണിച്ച സൗമനസ്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ആ അരിപ്പയുടെ അരിപ്പയ്ക്കിടയിലൂടെ അങ്ങ് ചോർന്നു പോകും. ബാക്കി നിൽക്കുന്നത് എന്താ, കയ്പുള്ള അനുഭവങ്ങളാണ്, കയ്പുള്ള അനുഭവങ്ങൾ. അങ്ങനെയാണോ? അങ്ങനെയാകരുത്, അങ്ങനെയാകരുത്. ഒരു 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 സൻകഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു ഒരു സുഹൃത്തും കൂട്ടുകാരനും കൂടെ അതിലേ പോയി. അവർ രണ്ടുപേരോട് വർത്തമാനം എല്ലാം പറഞ്ഞ് ദീർഘയാത്ര നടക്കാനുണ്ട്. നടന്ന് നടന്ന് അങ്ങോട്ട് പോയപ്പോൾ, നടന്നു പോയപ്പോൾ ഈ കൂട്ടുകാർ തമ്മിൽ വഴക്കുണ്ടായി. കൂട്ടുകാരൻ മറ്റേയാളെ അടിച്ചു. അടിച്ചുടനെ ഈ അടി കൊണ്ട ആൾ അവിടെ, അവർ നടന്നു പോവുകയായിരുന്നു. നടന്നു പോയപ്പോൾ അവരൊരു മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ്. ആ മണലിൽ അദ്ദേഹം എഴുതി വെച്ചു, ഇവിടെ വെച്ച് എൻ്റെ കൂട്ടുകാരൻ എന്നെ അടിച്ചു എന്ന് മണലിൽ എഴുതി വെച്ചു. പിന്നെയും അവർ തമ്മിൽ വർത്തമാനം പറഞ്ഞ് പിന്നെയും മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയപ്പം ഈ അടിച്ച ആൾ തന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഈ കൂട്ടുകാരനോട് ചോദിച്ചു, എടാ നിനക്ക് ദാഹിക്കുന്നുണ്ട്? ദാഹിക്കുന്നുണ്ട്. ആ എന്നാൽ ഞാൻ നിനക്ക് വെള്ളം തരാം, ഞാൻ എനിക്കായിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് നിനക്ക് തരാം, നിനക്കാണല്ലോ ദാഹമുള്ളത് എന്ന് പറഞ്ഞ് കുടിക്കാനുള്ള വെള്ളം, അദ്ദേഹത്തിൻ്റെ വെള്ളം എടുത്ത് ഈ കൂട്ടുകാരന് കൊടുത്തു. അദ്ദേഹം ആ വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ച് വെച്ച് അദ്ദേഹം അവിടെ ഒരു പാറ കണ്ടു. പാറയിൽ എഴുതി വെച്ചു, ഇവിടെ വെച്ച് എൻ്റെ കൂട്ടുകാരൻ എനിക്ക് കുടിക്കാൻ വെള്ളം തന്നു. വ്യത്യാസം മനസ്സിലായോ? നമുക്കെതിരെ ആളുകൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് രേഖപ്പെടുത്തി വയ്ക്കാതെ, നമ്മുടെ മനസ്സിൽ ഒരു രേഖ ഉണ്ടാക്കാതെ പോവുകയില്ല. പക്ഷേ അത് മണലിലായിരിക്കണം. നമുക്കെതിരെ നമുക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ പാറയിൽ കൊത്തിവെക്കണം. പാറയിൽ എഴുതി വെച്ചാൽ എന്ത് നിൽക്കും? അവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കും. അതേസമയം ഇവിടെ വെച്ച് എൻ്റെ കൂട്ടുകാരൻ എന്നെ അടിച്ചു എന്ന് ആ മണലിൽ എഴുതി വെച്ചത് എന്ത് ചെയ്യും? ഇപ്പം തിരിഞ്ഞ് നിന്ന് നോക്കുമ്പോൾ മണൽക്കാറ്റ് വന്ന് ഈ മണൽ തരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതി വെച്ചത് കാണാനില്ല. എന്നാൽ ഇവിടെ വെച്ച് എനിക്ക് കുടിക്കാൻ തന്നു എന്ന് പറയുന്നത് പാറയിൽ എഴുതി വെച്ചത് അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. നമ്മുടെ ഹൃദയം ഈ നിലയിലാക്കണം. പ്രിയപ്പെട്ടവരെ, ദിനംതോറുമുള്ള നമ്മുടെ ക്ഷമ അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ഗലാത്യർ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് എന്താ പറയുന്നത് എന്ന് നോക്കാം. നമ്മൾ അവിടെ കാണുന്നത് മൂന്നാമതായിട്ട്, ഒന്നാമത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. മൂന്നാമത് പറയുന്നത് ആ നിലയിൽ ഡെയിലി ഒരു ഡിപ്പെൻഡൻസ്, ദൈവത്തിലുള്ള ദിവസം തോറുമുള്ള ഒരു ആശ്രയം എന്ന് വെച്ചാൽ എന്താ, വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞ ഭാഗമാണ്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെടൽ എന്തുകൊണ്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നത്? വിചാരപ്പെടൽ ഉണ്ടാകുന്നത് ദൈവത്തിൽ ആശ്രയമില്ലാത്തതുകൊണ്ട്. ദൈവം നമുക്ക് വേണ്ടി പല കാര്യങ്ങൾ കരുതിയിട്ടുണ്ട് എന്നുള്ള കാര്യവും, ദൈവം നമ്മളെ നടത്തും എന്നുള്ള കാര്യവും, അതിലുള്ള ഒരു ആ നിലയിലുള്ള ഒരു ആശ്രയം നമുക്കില്ലാതെ പോയാൽ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി വിചാരപ്പെടുന്നവരാണോ? കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. താഴോട്ട് പറയുമ്പോൾ അതിൻ്റെ 34-ാമത്തെ വാക്യം വരെ വിചാരപ്പെടരുത് എന്ന് പറയുക. ഇവിടെ ബാർക്ലേ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇവിടെ 7 കാര്യങ്ങൾ താൻ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. പലതിനെക്കുറിച്ച് നമുക്ക് വിചാരപ്പെടാനൊക്കും. ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം അതിവിടെയാണ്. നിങ്ങളുടെ ജീവനായിക്കൊണ്ട് വിചാരപ്പെടുക എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം എന്തായിത്തീരും, അതിൻ്റെ ഡെസ്റ്റിനേഷൻ സംബന്ധിച്ചുള്ള വിചാരപ്പെടലുണ്ട്. വേറെ ചിലതെന്താ, ശരീരത്തെക്കുറിച്ചുള്ള വിചാരമാണ്, അവരവരുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിചാരപ്പെടൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ആരോഗ്യ മാസികകളോ TVയിലൊക്കെ ഒത്തിരി പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി പേര് ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ഒത്തിരി വിചാരപ്പെടലാണ്. ഓ, അത് കഴിച്ചാൽ ഇത് വരും, ആ വെള്ളം കുടിച്ചാൽ ഇത്. പ്രിയപ്പെട്ടവർ, ഇവിടെ കർത്താവ് എന്താ പറയുന്നത്, നിങ്ങൾ ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. പലർക്കും ഒത്തിരി അസുഖങ്ങളൊന്നുമില്ല, അസുഖം ഉണ്ടെന്നുള്ള ചിന്തയാ അവരുടെ ആ വിചാരപ്പെടലാണ് അവരുടെ സന്തോഷത്തെ കെടുത്തി കളയുന്നത്. ഇവിടെ അവരുടെ ഡെസ്റ്റിനേഷനെക്കുറിച്ച്, ഹെൽത്തിനെക്കുറിച്ച്, അതുപോലെ താഴോട്ട് വരുമ്പോൾ പല കാര്യങ്ങൾ അക്കമിട്ട് പറയുമ്പോൾ നിത്യജീവിതത്തെക്കുറിച്ച്, അവരുടെ അന്വേഷണത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ, 7 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. തങ്ങളുടെ ഭാവിയെക്കുറിച്ച്, നാളത്തെ ദിവസം 34, നാളത്തെ ദിവസം, നാളെക്കുറിച്ച് തന്നെ പറയുമ്പോൾ ഒരു ലോങ് ടേം ഫ്യൂച്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു ഷോർട്ട് ടേം ഫ്യൂച്ചറിനെ കുറിച്ചും ഏതെല്ലാം തരത്തിലാണ് ആളുകൾക്ക് വിചാരപ്പെടാൻ ഒക്കുന്നത്. കർത്താവ് ഇവിടെ പറഞ്ഞ ഈ ഭാഗങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് ധ്യാനിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ, നമ്മൾ വിചാരപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനൊക്കും. കർത്താവ് പറയുന്നത് നിങ്ങൾ വിചാരപ്പെടരുത്, മറിച്ച് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്കൊരു പിതാവുണ്ട്, അതിലങ്ങ് സ്വസ്ഥമായിട്ടങ്ങ് ഇരുന്നോണ്ടാ മതി. കുരുവിയെക്കുറിച്ച് പറയുന്നു. കുരുവികൾ, പറവുകളെ നോക്കുവി, ആകാശത്തിലെ പറവുകളെ നോക്കുവി, പറവ എന്തുണ്ട്? പറവ വിചാരപ്പെടുന്നില്ല, എങ്ങനെയാ ഇനിയിപ്പോൾ അടുത്ത നേരം എങ്ങനെയായിരിക്കും. പറവയെക്കുറിച്ചുള്ള, കുരുവിയെക്കുറിച്ചുള്ള കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 2 കുരുവികൾ തമ്മിലൊരു മരക്കൊമ്പിലിരുന്ന് സംസാരിക്കുക. അപ്പോൾ ആൺകുരുവിയോട് പെൺകുരുവി പറഞ്ഞു, ചേട്ടാ, നമുക്കുള്ളതുപോലെ ഒരു ദൈവം ഈ മനുഷ്യർക്കില്ലെന്നാണ് തോന്നുന്നത്. കാര്യം അവരെന്താ, അവരെല്ലാം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വിചാരപ്പെടുന്നു. അപ്പോൾ ആൺകുരുവി പറഞ്ഞു, അതാ അവർക്കും നമ്മളെപ്പോലെ തന്നെ ഒരു പിതാവുണ്ട്, പക്ഷെ അവർ കാണുന്നില്ലെന്നേ ഉള്ളൂ. നമുക്കെന്തറിയാം, നമുക്കൊരു പിതാവുണ്ടെന്ന് നമ്മെ പുലർത്തുമെന്നും അറിയാം. അതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ട് പാട്ടുമൊക്കെ പാടി പറന്ന് നടക്കുന്നു. അവർ മുഖം വാടി, ഇനി എന്താകും, ഒറ്റ കാര്യം എങ്ങനെയാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലതരത്തിലുള്ള ഉത്കണ്ഠകൾ നമ്മുടെ അടുത്തേക്ക് വരരുതെന്ന് പറയാനൊക്കെയില്ല. ഞാൻ CFC പോകുന്ന ആളാണ്, എനിക്കൊരു ഉത്കണ്ഠയും ഇല്ല എന്ന് പറഞ്ഞ് ഒരു കോളിനോസ് പുഞ്ചിരിയും മുഖത്ത് ഒട്ടിച്ചുകൊണ്ട് നമുക്ക് നടക്കാനൊക്കെയില്ല. നമുക്കെന്ത് വരാം, ഉത്കണ്ഠകൾ വരാം. പക്ഷേ ദൈവത്തിൽ ഡെയിലി ഒരു ഡിപ്പെൻഡൻസ് ഉണ്ടാവണം, ദിനംതോറും. അങ്ങനെയുള്ള ഉത്കണ്ഠകൾ വരുമ്പോൾ, ഓ, ഞാൻ വിചാരപ്പെടുന്നില്ല, എനിക്ക് ഒരു ദൈവമുണ്ട്, കുരുവിയെപ്പോലും, ഈ കൊച്ചു കുരുവിയെപ്പോലും എൻ്റെ പിതാവ് അങ്ങനെ പുലർത്തുന്നെങ്കിൽ എന്നെ അവിടുന്ന് എത്ര പുലർത്തും എന്നുള്ള നിലയിൽ ദൈവത്തിൽ ഒരു ദിനംതോറുമുള്ള ഒരു ആശ്രയം ഉണ്ടാകണം എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത കാര്യങ്ങൾ താൻ പറയുന്നത് ഡെയിലി പ്രെയർ എന്നുള്ള കാര്യമാണ്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. കണ്ടോ, സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ നമുക്കൊരു ഡെയിലി പ്രെയർ ഉണ്ടാവണം. പലരും ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഡെയിലി പ്രെയർ എന്ന് പറയുന്നത്, രാവിലെ എണ്ണീറ്റ് ആ പിള്ളേരെല്ലാം വന്നോ പായിട്ടോ എന്തോ ഒരു ചടങ്ങ് പോലെ. മറിച്ച് നമുക്ക് ദിവസവും ഉള്ള പ്രെയർ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി അതിൻ്റെ തൊട്ടുമുകളിൽ നമ്മൾ പറഞ്ഞ ഡെയിലി ഡിപ്പെൻഡൻസിനെ ആശ്രയിച്ചാണ് ഡെയിലി പ്രെയറ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. നമുക്കൊരു കർത്താവുണ്ട്, കർത്താവ് കാര്യങ്ങൾ ചെയ്യും. ഓ, കർത്താവിനോട് നമ്മൾ പ്രാർത്ഥനയോടെ കാര്യങ്ങൾ പറഞ്ഞാൽ നോക്കുക, അവിടെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്: പ്രാർത്ഥന, അപേക്ഷ, സ്തോത്രം. പ്രാർത്ഥന എന്ന് പറയുന്നത് ജനറലായ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന, പ്രെയർ എന്ന് പറയുന്നത്. അപേക്ഷയെന്ന് പറഞ്ഞാലോ, അപേക്ഷ എന്ന് പറഞ്ഞാൽ വളരെ സ്പെസിഫിക്കാം. ദൈവമേ എൻ്റെ കുഞ്ഞ് അവൻ്റെ പനി മാറ്റിത്തരണേ, കുറച്ച് സ്പെസിഫിക്കാം. അടുത്തത് സ്തോത്രമോ, സ്തോത്രം എന്ന് പറയുന്നത് താങ്ക്സ് ഗിവിങ്. മൂന്ന് കാര്യങ്ങളാണ്: പ്രാർത്ഥന, അപേക്ഷ, സ്തോത്രം. നമ്മുടെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ പലചരക്കടയിൽ ലിസ്റ്റ് കൊടുത്തയക്കുന്ന പോലാണ്. ഒത്തിരി സ്പെസിഫിക് ആയിട്ടുള്ള ഒത്തിരി അപേക്ഷകൾ മാത്രമേ ഉള്ളൂ. കുഞ്ഞിൻ്റെ പനി മാറ്റണം, എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം, ആമേ. എന്തില്ല, പ്രെയറോ താങ്ക്സ് ഗിവിങ്ങോ ഇല്ലാത്ത ഒരു പ്രാർത്ഥനയാണോ നമ്മുടെ പ്രാർത്ഥന? ഈ മൂന്ന് കാര്യങ്ങളുണ്ടാവും. വാച്ച്മാൻ എന്ന് പറയുന്ന ദൈവദാസൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. താൻ ഈ വാക്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ താൻ്റെ സ്റ്റഡി മുറിയിലിരുന്ന് വെളിയിലോട്ട് നോക്കി, ജനലിൽ കൂടെ നോക്കി, ജനലിൽ കൂടെ നോക്കിയപ്പോൾ അവിടെ ഒരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുക, കെട്ടിടം പണിതുകൊണ്ടിരുന്നപ്പം താൻ ശ്രദ്ധിച്ചപ്പം താഴെ കുറച്ച് ഇഷ്ടികയുണ്ട്. അത് മേളിലത്തെ ഇട്ട് കൊണ്ടുപോകണം. അപ്പോൾ താഴെ നിന്ന ആൾ എന്ത് ചെയ്തു, താഴെ നിന്ന ആൾ രണ്ട് ഇഷ്ടിക എടുത്ത് മേളിലോട്ട് എറിഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൻ്റെ നടുക്ക് നിന്ന ഒരാൾ അത് കയറി പിടിച്ചു, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, അത് മേളിലോട്ട് എറിഞ്ഞു കൊടുത്തു. ഏറ്റവും മേളിൽ നിന്ന ആളത് പിടിച്ച് അത് അവിടെ വെച്ചു. അപ്പോൾ വാച്ച്മാൻ നീ പറഞ്ഞു, ഇതെന്താ, പ്രാർത്ഥന, അപേക്ഷ, സ്തോത്രം. മൂന്നേറ പ്രാർത്ഥന, അപേക്ഷ, സ്തോത്രം. നമുക്ക് പലപ്പോഴും ഒരൊറ്റ ഏറേ ഉള്ളൂ. എന്താ, അപേക്ഷ, അപേക്ഷ. കർത്താവ് അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം, മറിച്ചത് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ഒത്തിരി സമ്പന്നമായി തീരട്ടെ. നമുക്ക് ചെയ്ത ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി നന്ദിയില്ലേ. കുറച്ച് കഴിയുമ്പോൾ ഈ അപേക്ഷയെല്ലാം മാറി നമ്മൾ സ്തോത്രം മാത്രമേ ഉള്ളൂ. ഡെയിലി പ്രെയർ എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ നോക്കുക. അടുത്ത അധ്യായത്തിലേക്ക്, അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ എട്ടാമത്തെ വാക്യം: ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളു. നോക്ക്, ഒരു ഡെയിലി ഡിവോഷൻ, ദിവസവുമുള്ള ഒരു ചിന്ത. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ നമ്മൾ അങ്ങനെ ആയിത്തീരും. സദൃശ്യവാക്യം 23:7 അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ ആ നിലയിൽ നമ്മളായിത്തീരും. നമ്മുടെ മനസ്സിൽ ഒത്തിരി ചിന്തകൾ വരാം, പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്ന ചിന്തകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചോ, എല്ലാം പോസിറ്റീവായ ചിന്തകളാണ്. നെഗറ്റീവായ ഒരു ചിന്ത പോലുമില്ല. സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തി, സൽഗുണം, പുകഴ്ച, ഇതൊക്കെയും ചിന്തിച്ചു കൊള്ളു. ഇതിൻ്റെ അകത്ത് എന്തില്ല, ഇതിൻ്റെ അകത്ത് നിഷേധാത്മകമായ ഒരു കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ചിന്തകൾ വരുമ്പം ചിലപ്പോഴും നിഷേധാത്മകമായ ചിന്തകൾ കടന്നു വരാനിടയായാൽ നമ്മൾ ഈ കാര്യത്തിൽ നമ്മുടെ ഹൃദയത്തെ കൊണ്ടുവന്ന് വയ്ക്കുക. നമുക്ക് നമ്മുടെ വാക്കുകളെ അവസാനിപ്പിക്കാം. നമ്മൾ പറഞ്ഞത് നമ്മുടെ ക്രിസ്തീയ ജീവിതം, ഓ, അത് സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് നമ്മൾ ലോകത്ത് ജീവിക്കുന്നത്. ഈ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നമ്മുടെ ജീവിതമായി തീരണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? അതിന് സന്തോഷം വേണം. ദൈവത്തിലുള്ള, കർത്താവിലുള്ള ദിനംതോറുമുള്ള സന്തോഷം വേണം. ദിനംതോറുമുള്ള ക്ഷമ വേണം. ദിനംതോറുമുള്ള ദൈവത്തിലുള്ള ആശ്രയം വേണം. ദിനംതോറുമുള്ള പ്രാർത്ഥന വേണം. ദിനംതോറുമുള്ള നമ്മുടെ ചിന്തകൾ ആ നിലയിലായിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഒത്തിരി വ്യത്യാസപ്പെടുത്തും. ക്രിസ്തീയ ജീവിതത്തെ മാത്രമല്ല, നമ്മുടെ സഭാജീവിതത്തെയും വ്യത്യാസപ്പെടുത്തും. ഈ 4-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലുള്ള വാക്യങ്ങൾ നോക്കുക. 2-ാമത്തെ വാക്യം മുതൽ: കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ ഞാൻ യോദ്ധയെയും സുന്ദരിയെയും പ്രബോധിപ്പിക്കുന്നു. കണ്ടോ, അവിടെ ഒരു സഭയാണ്. സഭയിൽ യുവോദ്യയ്ക്കൊരു ചിന്ത, സുന്ദരിക്ക് വേറൊരു ചിന്ത. അവരെ രണ്ടുപേരോടും പൗലോസ് ആഗ്രഹിക്കുന്നത് എന്താ, അവരെ ഏകചിന്തയോടിരിക്കാൻ. സഭയാകുമ്പോൾ വ്യത്യസ്ത ചിന്തകൾ വരാം, പക്ഷേ ആ വ്യത്യസ്ത ചിന്തകൾ ഒരു പിണക്കത്തിലേക്കും പ്രയാസങ്ങളിലേക്കും പോകാതെ അവരെ സൂക്ഷിക്കുന്നത് എന്താ? ഈ അഞ്ചു കൂട്ടം കാര്യങ്ങളിൽ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ യുവതിക്കുമുണ്ട് കർത്താവിലുള്ള സന്തോഷം. ഓ, ദിനംതോറുമുള്ള ക്ഷമ, ദിനംതോറുമുള്ള ആശ്രയം, ദിനംതോറുമുള്ള പ്രാർത്ഥന, ദിനംതോറും തൻ്റെ ഹൃദയത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമുള്ള ഒരവസ്ഥ, അത് യുവതിക്കുമുണ്ട് സുന്ദരിക്കുമുണ്ടെങ്കിൽ അവർക്ക് ഒന്നിച്ചു പോകാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ വ്യക്തിപരമായ ക്രിസ്ത്യൻ ജീവിതത്തെ മാത്രമല്ല ഈ അഞ്ചു കൂട്ടം കാര്യങ്ങൾ വ്യത്യാസപ്പെടുത്തുന്നത്, മറിച്ച് നമ്മുടെ സഭാജീവിതത്തെയും വ്യത്യാസപ്പെടുത്തും. അത് മാത്രമല്ല, ഇതിൻ്റെ അടുത്ത ഭാഗത്തോട് നോക്കുക, ഇതിൻ്റെ അടുത്ത വാക്യത്തോട് നോക്കുക. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. പൗലോസ് പറയുക, നിങ്ങൾ എൻ്റെ അധികാരികളായിത്തീരുവീൻ. എന്നിൽ നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ട്? എന്നിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. കർത്താവിലുള്ള സന്തോഷം കണ്ടിട്ടുണ്ട്, ക്ഷമ കണ്ടിട്ടുണ്ട്, കർത്താവിലുള്ള ആശ്രയം കണ്ടിട്ടുണ്ട്, പ്രാർത്ഥന കണ്ടിട്ടുണ്ട്, പോസിറ്റീവായ ചിന്തകൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പൗലോസ് പറയുന്നു, നിങ്ങളെന്താ? എന്നിൽ നിന്ന് കണ്ടും കേട്ടുമുള്ളത്, ഗ്രഹിച്ചും പഠിച്ചും, ഒത്തിരി വാക്കുകൾ അവിടെ പറയുന്നത്, ലേൺഡ്, റിസീവ്ഡ്, ഹേർഡ്, സീൻ. നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടും പഠിച്ചും കേട്ടും കണ്ടതുമെല്ലാം. അവരെന്താ കണ്ടത്? അവർ കണ്ടത് ഈ അഞ്ചു കൂട്ടം കാര്യങ്ങളാണ് പൗലോസിനെ കണ്ടത്. പ്രിയപ്പെട്ടവരെ, പൗലോസിനെ പോലെ നമ്മുടെ ജീവിതത്തിലും ഇതുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് പറയാനൊക്കും, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്ന് പറയാനൊക്കും. ഈ രണ്ട് കാര്യങ്ങളുടെ ഇടയിലാണ് ഇത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. സഭാജീവിതം അത് മെച്ചപ്പെടണം. മറ്റുള്ളവരെ, നമ്മളെക്കാൾ ഇളയ ആളുകൾക്ക് നമുക്കൊരു മാതൃകയായിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ മുകളിലും താഴെയും പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിലാണ് അത് ഉണ്ടാകാൻ വേണ്ടി അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും നമുക്ക് ദൈവത്തോട് കർത്താവേ, അവിടുന്ന് ആഗ്രഹിക്കുന്ന നിലയിൽ ഈ നിലയിൽ ഒരു ജീവിതം ഉണ്ടാകാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുകയും ചെയ്യാം. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് എണ്ണീറ്റ് നിൽക്കുകയും നമുക്ക് കേട്ട വചനങ്ങളെ നമുക്ക് വീണ്ടും അയവിറക്കിയ ശേഷം നോക്കിയിരിക്കുകയും ചെയ്യാം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ എപ്പോഴും വായിക്കുന്ന ചില വാക്യങ്ങളാണ്. പക്ഷേ അതിനെ നമ്മൾ ഇടർത്തി പരിശോധിച്ചാൽ അതിൽ അഞ്ച് കാര്യങ്ങളുണ്ടെന്ന് കണ്ടെത്താനൊക്കും. നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതമായി തീരുന്നില്ലെങ്കിൽ ഈ അഞ്ച് ഘടകങ്ങളിൽ എവിടെയൊക്കെയോ ചോർച്ച വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെ നമ്മൾ വേണ്ടതുപോലെ ഉൾക്കൊണ്ടിട്ടില്ല. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, അവിടുന്ന് ആഗ്രഹിക്കുന്ന നിലയിൽ ഈ അഞ്ച് ഘടകങ്ങളെയും ഉൾക്കൊണ്ട് സമാധാനപൂർണമായ ഒരു സഭാജീവിതത്തിനും വ്യക്തിജീവിതത്തിനും അതുപോലെ മറ്റുള്ളവരെ വെല്ലുവിളിക്കുന്ന മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ടുള്ള ഒരു ജീവിതത്തിനും എന്നെ സഹായിക്കണേ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ, ബൈബിളിലെ വാക്യങ്ങളൊക്കെ ഒരു ആശയതലത്തിൽ ഞായറാഴ്ച പ്രസംഗത്തിനുള്ള ഒരു അഞ്ച് പോയിന്റ് എന്നുള്ള നിലയിലല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ ഇതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകണം, എങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് പ്രയോജനമായിത്തീരുകയുള്ളൂ. അല്ലെങ്കിൽ അഞ്ച് പോയിന്റ് എഴുതി വെച്ചു, ഈ അഞ്ച് പോയിന്റ് എന്നെയും നിന്നെയും രക്ഷിക്കുകയില്ല, മറിച്ച് നമുക്കിതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകണം. സഹോദര, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് ക്ഷമ അത് ഇപ്പോഴില്ലേ? ചില കാര്യങ്ങൾ ക്ഷമിക്കാൻ കഴിയുന്നില്ലേ? ഇന്ന് കർത്താവിനോട് പറയുക, കർത്താവേ, ഞാൻ എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ കൂടെ മനശ്ശേ എന്ന് പറയുന്നവനായിരിക്കും. ജോസഫ് പറഞ്ഞു, ജോസഫിന് തൻ്റെ മുറിവുകളെ താലോലിക്കാനൊക്കുമായിരുന്നു. ഓ, അവരെന്നോട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, താൻ അതിനെ വിട്ടുകളഞ്ഞു, എനിക്കത് മറക്കണം. ഒരു നിർബന്ധമാണ്. ഓരോ തവണയും വീട്ടിൽ മോനെ വിളിക്കുമ്പം, ആ പേര് വിളിക്കുമ്പോൾ, ആ പേര് ജോസഫിനൊരു സന്ദേശം നൽകുന്നുണ്ട്, നീ ഇതൊക്കെ മറക്കണം. നമുക്കും ഈ കാര്യം കൂടെ ആവർത്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൊച്ചു കാര്യത്തിന് മുമ്പിൽ വിചാരപ്പെടുന്നവരാണോ? സഹോദരി, നിന്റെ കാര്യം കൊച്ചു കാര്യത്തിന് മേൽ വിചാരപ്പെടുന്നതാണോ? കർത്താവിലുള്ള ഒരു ആശ്രയം വേണ്ട അളവിലില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. കർത്താവിലുള്ള ആശ്രയത്വത്തിലേക്ക് കടന്നു വരിക. കേവലം പ്രാർത്ഥനയൊക്കെ ഒരു ചടങ്ങാണോ? അതോ ചില ഒരു ലിസ്റ്റ്, ഒരു 25 കൂട്ടം കാര്യങ്ങൾ പറയുന്ന ഒരു യാന്ത്രികമായ ഒരു ചടങ്ങ് അങ്ങനെയാണോ നിന്റെ പ്രാർത്ഥന? അതോ നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ അത് സ്തുതിയായി മാറും? നിന്റെ ചിന്തകൾ ഏത് നിലയിൽ, ചെറുപ്പക്കാര, നിന്റെ ചിന്തകൾ ഏത് നിലയിലാണ്? നിഷേധാത്മകമായ ചിന്തകളെ ഒത്തിരി താലോലിക്കല്ലേ. അത് അവസാനം നീ എന്ത് ചിന്തിച്ചോ അതുപോലെ നീ ആയിത്തീരും. വലിയ തെറ്റുകളിലേക്ക് വീണിട്ടുള്ള ആളുകളെ അവരെ നമ്മൾ വിളിച്ച് അവരോട് സംസാരിച്ചാൽ നമുക്കറിയാൻ കഴിയും അതിനെക്കുറിച്ച്, ആ തെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആദ്യം ഒരു ചിന്തയാണ് വന്നത്. ആ ചിന്ത അവരെ മനസ്സിലിട്ട് താലോലിച്ചു, അത് വളർന്നു വലുതായി, അതവർ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നു, പോലീസ് പിടിച്ചു, ഇപ്പോഴവർ തൂക്കുകയറി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. നോക്ക, ഒരു ചിന്ത. 2 കൊരിന്ത്യരിൽ 10 അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ എതിരായിട്ട് പൊങ്ങുന്ന എല്ലാ ചിന്തകളും എല്ലാ റീസണിങ്ങും അതിനെ ഇടിച്ചു കളഞ്ഞ് കർത്താവിനോടുള്ള അനുസരണത്തിനായിട്ട് ഏത് വിചാരത്തെയും പിടിച്ചടക്കി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, ഞങ്ങൾക്കൊരു ജീവിതമുണ്ട്. ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും ഉള്ളവരായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. അനാവശ്യമായ വിചാരപ്പെടലിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ കർത്താവേ. ദിനംതോറും നിന്നിലുള്ള ഒരു ആശ്രയം ഞങ്ങൾക്ക് തരണേ കർത്താവേ. കർത്താവേ, കൂടെ കൂടെ ഞങ്ങളോട് തെറ്റ് ചെയ്തവരെ കുറിച്ചുള്ള ഓർമ്മകൾ കടന്നു വരുമ്പോൾ മനശേ എന്ന് പറവാൻ ഇടയാക്കണേ. ആളുകൾ ഞങ്ങൾക്ക് ചെയ്ത നല്ല കാര്യങ്ങളെ പാറയിൽ കുത്തിവയ്ക്കാൻ ഇടയാക്കണേ. അവർ ചെയ്ത തെറ്റുകളെ വെറും മണലിൽ മാത്രം എഴുതി വെച്ച് അതിനെ മറന്നുകളവാൻ ഇടയാക്കണേ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ ചിന്തകളെ സൂക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്യന്തികമായിട്ട് അങ്ങയിലുള്ള വലിയൊരു സന്തോഷം കർത്താവേ, അത് ഞങ്ങൾക്ക് കൈമോശം വന്നു പോകരുത്. ഞങ്ങളുടെ സാഹചര്യങ്ങളല്ല കർത്താവേ, അങ്ങയിൽ തന്നെ സന്തോഷിപ്പാൻ, സന്തോഷത്തെ ഒരു വികാരതലത്തിൽ കൊണ്ട് നടക്കാതെ ഞങ്ങളുടെ സന്തോഷത്തെ അങ്ങയിൽ വയ്ക്കാൻ കർത്താവേ, ഞങ്ങൾക്ക് അവിടുന്ന് തന്ന ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണം, ആ കാര്യം കണ്ണിന് മുമ്പിൽ വെച്ച് പോകാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവ്. ദൈവമേ, അങ്ങയോട് പ്രാർത്ഥനയുള്ളവരായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതം ഒരു നന്ദിയുടെ ഒരു പ്രാർത്ഥനയായി തീരട്ടെ കർത്താവേ. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. ഞങ്ങളൊക്കെയും വിവിധ തലങ്ങളിലുള്ളവരാണ് കർത്താവേ. ദൈവമേ, അവിടുന്ന് സഹായിച്ചാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.